Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. പശ്ചിമ യൂറോപ്യൻ രാജ്യമായ സ്വീഡനിലെ ലൻഡ് നഗരത്തിലേക്ക് പാപ്പ ഫ്രാൻസിസ് നടത്തുന്ന അപ്പസ്തോലിക യാത്രയ്ക്കൊരുക്കമായുള്ള പശ്ചാത്തല പഠനമാണ് ഈ ചിന്താമലരുകൾ. സഭയ്ക്ക് ശ്രമങ്ങളുടെ വസന്തകാലം.
പാപ്പ ഫ്രാൻസിസിന്റെ 17-ാമത് രാജ്യാന്തര പര്യടനമാണ് സ്വീഡനിലേക്ക് ഒക്ടോബർ 31, നവംബർ 1, തിങ്കൾ ചൊവ്വ 2 ദിവസങ്ങൾ നീളുന്നതാണ് ഈ അപ്പസ്തോലിക യാത്ര. ഈ യാത്രയുടെ പ്രത്യേകത അതിൻ്റെ സഭയ്ക്ക് മാനം തന്നെയാണ്. സ്വീഡനിലെ ലണ്ട് നഗരത്തിലേക്കാണ് പാപ്പായുടെ യാത്ര. ആഗോള ലൂതറൻ സഖ്യത്തിൻ്റെ ആസ്ഥാനമാണ് ലണ്ട് നഗരം. ലൂതറൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ 500-ാം വാർഷിക ആചരണവുമായി ബന്ധപ്പെട്ടാണ് പാപ്പായുടെ സന്ദർശനം. പ്രഥമ ദിനത്തിൽ രാഷ്ട്രത്തലവന്മാരും പിന്നെ അവിടുത്തെ രാജകുടുംബവുമായും പാപ്പ നേർക്കാഴ്ച നടത്തും. തുടർന്ന് ലൂതറൻ ഭദ്രാസന ദേവാലയത്തിലെ സഭയ്ക്ക് പ്രാർത്ഥനയിലും മാൽമോ സ്റ്റേഡിയത്തിൽ ലൂതറൻ കത്തോലിക്ക സംയുക്ത സാക്ഷ്യം എന്ന സംവാദ പരിപാടിയിലും പങ്കെടുക്കും. 2-ാം ദിവസം അവിടുത്തെ ചെറുകണമായ കത്തോലിക്കരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പാപ്പ അവർക്കൊപ്പം സമൂഹ ബലി അർപ്പിച്ചുകൊണ്ടാണ് 2 ദിവസം നീളുന്ന സന്ദർശനം സമാപിപ്പിക്കുന്നത്.
നമുക്കറിയാം, ഒരു പശ്ചിമ യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ. ചെറിയ സ്കാൻഡിനേവിയൻ ദ്വീപുകളുടെ സങ്കരമാകയാൽ സ്കാൻഡിനേവിയൻ രാജ്യമെന്നും ഇതിനെ വിളിക്കാറുണ്ട്. വിസ്തൃതി 450,000 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യയാകട്ടെ 93 ലക്ഷത്തിൽ താഴെയും. എന്നാൽ ലോകത്ത് ഏറെ വിദ്യാഭ്യാസമുള്ളവരും സംസ്കാരസമ്പന്നരും പിന്നെ സ്വാശ്രയ ബോധമുള്ളവരുമാണ് സ്വീഡൻകാരെന്ന് കണക്കാക്കപ്പെടുന്നു. 2 ലോകമഹായുദ്ധങ്ങളിൽ നിഷ്പക്ഷത പാലിച്ച സ്വീഡൻ രാജഭരണത്തിന്റെ പുരാതനമായ രീതികൾ ഇന്നും തുടരുന്നുണ്ട്. അവിടെ രാജകുടുംബം ഇന്നും ആദരിക്കപ്പെടുന്നു. എന്നാൽ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന ജനായത്ത രീതിയാണ് അവിടെ. സ്റ്റേഫൻ ലേവനും 25-അംഗ ക്യാബിനറ്റുമാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ. പിന്നെ ലോകത്തെ മതനിരപേക്ഷമായ രാജ്യങ്ങളിലൊന്നാണിത്. എങ്കിലും ആധുനിക കാലത്തെ കുടിയേറ്റം വഴി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതര മതസ്ഥരും ഇന്ന് സ്വീഡിഷ് പൗരന്മാരായിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും ലൂതറൻ ക്രൈസ്തവരാണ് എന്നോർക്കണം. എന്നാൽ സ്വീഡന്റെ കത്തോലിക്ക പാരമ്പര്യം വിസ്മൃതിയിൽ ആഴ്ത്താവുന്നതുമല്ല.
സ്റ്റോക്ക്ഹോം രൂപതയാണ് സ്വീഡനിലെ ഏക കത്തോലിക്ക സഭാ പ്രവിശ്യ. ഈ രൂപത മറ്റ് നോർദിക് രാജ്യങ്ങളുടെ സംയുക്ത മെത്രാൻ സമിതിയിൽ അംഗമാണ്. തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിലെ വിശുദ്ധ എറിക്കിന്റെ ഭദ്രാസന ദേവാലയമാണ് സ്വീഡനിലെ കത്തോലിക്കരുടെ ആസ്ഥാനം. ബിഷപ്പ് ആൻഡേഴ്സ് അർബറേലിയൂസ് ആണ് സ്റ്റോക്ക്ഹോമിന്റെ ഇപ്പോഴത്തെ മെത്രാൻ. സ്വീഡനിൽ ആകെയുള്ള 42 ചെറിയ ഇടവകകൾ സ്റ്റോക്ക്ഹോം രൂപതയുടെ ഭാഗമാണ്. 1521 ലൂതറൻ സഭ ദേശീയ സഭയായി പിറവിയെടുത്തതോടെ സ്വീഡനിലെ കത്തോലിക്ക സഭ അസ്തമിച്ചെന്നു പറയാം. പിന്നെ ചിതറിക്കിടക്കുകയും തനിമയും വ്യക്തിത്വവും വെളിപ്പെടുത്താൻ ക്ലേശിച്ച അവിടുത്തെ കത്തോലിക്കർ ആദ്യം ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയുടെ കീഴിലും പിന്നീട് വത്തിക്കാന്റെ കീഴിലുമായിരുന്നു. 1783 സ്വീഡനിൽ അപ്പസ്തോലിക് വികാരിയാത്ത് സ്ഥാപിതമായി. 1953 വികാരിയാത്ത് സ്റ്റോക്ക്ഹോം രൂപതയായും ഉയർത്തപ്പെട്ടു. സ്വീഡനിൽ ആകെയുള്ള കത്തോലിക്കരുടെ എണ്ണം ഇപ്പോൾ 200,000 താഴെയാണ്. ജനസംഖ്യയുടെ 1.1% മാത്രമാണ് കത്തോലിക്കർ. വത്തിക്കാനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് സ്വീഡൻ. അതിനാൽ തലസ്ഥാന നഗരത്തിൽ വത്തിക്കാന്റെ സ്ഥാനപതി മന്ദിരമുണ്ട്. ആർച്ച് ബിഷപ്പ് ഹെൻറി ജോസഫ് നൊവായിക്കയാണ് സ്വീഡനിലെ ഇപ്പോഴത്തെ വത്തിക്കാന്റെ സ്ഥാനപതി.
16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സ്വീഡൻ രൂപപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ കത്തോലിക്കാ സഭ അട്ടിമറിക്കപ്പെട്ടത്. വസ്തുവകകൾക്കൊപ്പം വൈദ്യം, ചികിത്സ, വിദ്യാഭ്യാസം എന്നിങ്ങനെ അറിവിന്റെയും സമ്പത്തിന്റെയും മേഖലയിൽ സമ്പന്നമായിരുന്നു മധ്യകാലഘട്ടത്തിൽ സ്വീഡനിലെ കത്തോലിക്കാ സഭയും സഭാസ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് അവിടുത്തെ സന്യാസ സമൂഹങ്ങൾ. മാത്രമല്ല, സമ്പത്തിന്റെ പ്രൗഢിയും അവർ ഏറെ പ്രകടമാക്കിയിരുന്നു. സന്യാസ സമൂഹങ്ങൾ സ്വന്തമാക്കിയിരുന്ന ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളും കാലിവളർത്തൽ കേന്ദ്രങ്ങളും പിന്നെ പഴത്തോട്ടങ്ങളുമെല്ലാം സ്വീഡിഷ് ഭരണകർത്താക്കളിൽ അസൂയ വളർത്തി സഭയുടെ അംഗബലവും കരുത്തും കണ്ട് അസൂയാലുവായ അന്നത്തെ രാജാവ് ഗുസ്താവ് വാസ ഒരട്ടിമറിക്ക് ഉപയോഗിച്ച കുതന്ത്രമായിരുന്നു. കത്തോലിക്കാ സഭയെ എതിർത്തിരുന്ന ലൂതറൻ സഭയെ 1923 സ്വീഡനിലെ ദേശീയ മതമാക്കി ഉയർത്തിയത്, സ്ഥാപിച്ചത്. അങ്ങനെ അവിടുത്തെ കത്തോലിക്ക സ്ഥാപനങ്ങളും സ്വത്തുക്കളും സർക്കാർ കണ്ടുകെട്ടുകയും എതിർത്തവരെ കൊന്നൊടുക്കുകയും ചെയ്തു. സന്യാസ സഭാസ്ഥാപനങ്ങളാലും അതുപോലെ വളരെ മനോഹരമായ ദേവാലയങ്ങളാലും ഇന്നും സ്വീഡൻ സമ്പന്നമാണെന്ന് കാണുമ്പോൾ അത് ഈ രാഷ്ട്രീയ പശ്ചാത്തലം വിളിച്ചോതുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഈ കത്തോലിക്കാ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ അട്ടിമറിയുടെ മൂകസാക്ഷികളായി ഇന്നും നിലകൊള്ളുന്നു.
സ്വീഡനിലെ ഉപ്സാലയിൽ 1593 കാൾ 9-ാമൻ രാജാവ് വിളിച്ചുകൂട്ടിയ സിനഡ് സ്വീഡനിലെ ലൂതറൻ പ്രസ്ഥാനത്തിന് രാജ്യത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. അതോടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യൻ ലൂതറൻ രാഷ്ട്രമായി മാറി സ്വീഡൻ. രാജ്യത്തെ അവസാനത്തെ കത്തോലിക്കാ സ്ഥാപനം വാഡ്സ്റ്റേനയിലുണ്ടായിരുന്ന വിശുദ്ധ ബ്രിജിറ്റിന്റെ വലിയ ആശ്രമം അടച്ചുപൂട്ടപ്പെട്ടു. കത്തോലിക്കാ നാമം ഉച്ചരിച്ചാൽ മരണശിക്ഷ ഉറപ്പായിരുന്നു. അങ്ങനെ 17-ാം നൂറ്റാണ്ടിന്റെ പിറവിയോടെ സ്വീഡൻ ക്രിസ്ത്യൻ രാഷ്ട്രമായി അറിയപ്പെടാൻ തുടങ്ങിയെങ്കിലും സർക്കാർ നിയന്ത്രിതമായ ലൂതറൻ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഭരണകൂടമാണ് മെത്രാന്മാരെ നിയോഗിച്ചത്. വൈദികർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പുറമെ സർക്കാർ ജോലികളും ചെയ്യേണ്ടിയിരുന്നു. സ്വീഡനിലെ സർക്കാർ നിയന്ത്രിത സഭ 1991 വരെ തുടർന്നു. എന്നാൽ ക്രിസ്തീയതയുടെ ഒളിമങ്ങാത്ത അടിസ്ഥാന നീതി, മനുഷ്യ അന്തസ്സ് എന്നീ മാനുഷിക ഗുണങ്ങളും മൂല്യങ്ങളും സ്വീഡിഷ് സംസ്കാരത്തിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. സ്വീഡനിൽ ജനിച്ച സകലരും സ്വമേധയാ സ്വീഡിഷ് ലൂതറൻ ദേശീയ സഭയിലെ അംഗമാക്കപ്പെട്ടിരുന്നു. ആവർത്തിച്ചുള്ള ജനഹിതപ്രകാരം 2000-ാം ആണ്ടിൽ നടത്തിയ പ്രഖ്യാപനത്തിലൂടെയാണ് സ്വീഡനിലെ ലൂതറൻ സഭ സർക്കാർ അധീനത്തിൽ നിന്നും മോചിതമായത്. ജനസംഖ്യയുടെ 83% ലൂതറൻ ക്രിസ്ത്യാനികളും 2% കത്തോലിക്കരും 6% മുസ്ലീങ്ങളുമാണ്. നിരീശ്വരവാദികളും ധാരാളമുണ്ടിവിടെ.
ലൂതറൻ സഭയുടെ തുടക്കം ജർമ്മനിയിലാണ്. മാർട്ടിൻ ലൂതറാണ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ജർമ്മൻകാരനായ ഒരു കത്തോലിക്ക സന്യാസ വൈദികനും ദൈവശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ലൂതർ. മധ്യകാലഘട്ടത്തിലെ കത്തോലിക്കാ സഭയുടെ പോരായ്മകൾ പൊക്കിപ്പിടിച്ച് ലൂതർ തന്റെ പാണ്ഡിത്യത്തിന്റെ പടവാൾ ഉയർത്തുകയും പ്രബന്ധങ്ങളിലൂടെ സഭയെ ആക്രമിക്കുകയും പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും ചെയ്തു. അങ്ങനെ റോമൻ സഭയ്ക്കെതിരായി, കത്തോലിക്കാ സഭയ്ക്കെതിരായി നിരവധി പ്രബന്ധങ്ങൾ ലൂതർ പ്രസിദ്ധപ്പെടുത്തി. അവ പിൻവലിക്കണമെന്ന കാലത്തെ ലിയോ 10-ാമൻ പാപ്പായുടെയും റോമൻ സാമ്രാജ്യത്തലവൻ ചാൾസ് 5-ാമന്റെയും അഭ്യർത്ഥനകൾ ലൂതർ അവഗണിച്ചു. സഭയിൽ നിന്നും തുടർന്നുണ്ടായ പുറത്താക്കൽ അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കൽ ലൂതറിനെ ചൊടിപ്പിക്കുകയും കൂടുതൽ വിഘടമായ രചനകളിലേക്കും കത്തോലിക്ക സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങളിലേക്കും നയിക്കുകയും ചെയ്തു. അങ്ങനെ ലൂതറൻ പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനം 1517 ഉടലെടുത്തു. ലൂതറിന്റെ വാദപ്രതിവാദങ്ങളിൽ ചിലത് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഒരാൾ നേടിയെടുക്കുന്ന ദൈവകൃപയാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം. അതിനാൽ സഭയുടെ ദൈവിക സ്ഥാപനത്തിനും പത്രോസിന്റെ പരമാധികാരത്തിനും പ്രസക്തിയില്ലെന്ന് ലൂതർ വാദിച്ചു. മാത്രമല്ല, ദൈവിക വെളിപാടിന്റെ ഏക സ്രോതസ് വിശുദ്ധ ഗ്രന്ഥമാണെന്ന് ലൂതർ പഠിപ്പിച്ചു. ഇക്കാലഘട്ടത്തിലാണ് ബൈബിളിന്റെ ജർമ്മൻ പരിഭാഷ അദ്ദേഹം നിർവഹിച്ചത്. ജർമ്മനിയിലെ സാധാരണക്കാർക്ക് അങ്ങനെ ബൈബിൾ ലഭ്യമാക്കി എന്നത് നല്ല കാര്യമായിരുന്നു. ക്രിസ്തുവിലുള്ള പൗരോഹിത്യ സ്ഥാപനത്തെയും കത്തോലിക്ക പൗരോഹിത്യത്തെയും ലൂതർ നിഷേധിക്കുക മാത്രമല്ല, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സകലർക്കും വിശുദ്ധമായ പൗരോഹിത്യം സ്വീകരിക്കാമെന്നായിരുന്നു ലൂതർ തർക്കിച്ചത്. പിന്നെ സംഗീതജ്ഞാനമുണ്ടായിരുന്ന ലൂതർ സഭയോടുള്ള വിദ്വേഷം പ്രകടമാക്കാൻ പരമ്പരാഗത ഗ്രിഗോരിയൻ ഈണങ്ങൾക്ക് ബദലായിട്ട് ജർമ്മൻ ഭാഷയിൽ ക്രിസ്തീയ ഗീതങ്ങൾ ചിട്ടപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. സന്യാസം ഉപേക്ഷിച്ച സ്ത്രീ കാതറിൻ ബോറയെ ലൂതർ വിവാഹം കഴിച്ചതോടെ ലൂതറിനിസം അല്ലെങ്കിൽ പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനം ലോകത്ത് പലർക്കും ആകർഷകമായി തോന്നി. സ്ഥാപകനായ ലൂതർ തന്നെ വൈദിക വിവാഹത്തിന്റെ മാതൃകയും പ്രയോക്താവുമായി.
വ്യക്തിഗതവും സ്വതന്ത്രവുമായ ജീവിതശൈലിക്ക് മുൻതൂക്കം കൊടുക്കുന്ന സ്വീഡിഷ് ജനതയുടെ സാമൂഹിക സംവിധാനത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് കെട്ടിറപ്പില്ലാതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാംസ്കാരിക പശ്ചാത്തലത്തിൽ വിവാഹമോചനം, വികലമായ ലൈംഗിക വീഴ്ച എന്നിവ വളർന്നുവന്നു. വളരെ അടുത്ത കാലത്ത് സ്വീഡിഷ് സർക്കാർ സ്വവർഗ വിവാഹം നിയമപരമായി അംഗീകരിച്ചു. സംഘടിതവും സ്വതന്ത്രവുമായ സഭാ സംവിധാനങ്ങൾക്ക് അംഗീകാരം കൊടുക്കാത്ത നാട്ടിൽ ധാർമ്മിക ജീവിതത്തിനും കെട്ടിറപ്പില്ലാതായിട്ടുണ്ട്. മതാത്മക ജീവിതത്തിനും വിശ്വാസ പ്രകടനത്തിനുമായി ജനങ്ങൾ പ്രകൃതിയും ഏകാന്ത ജീവിതവും യോഗ പോലുള്ള മറ്റു മാർഗങ്ങളും ഉപരിപ്ലവമായി അന്വേഷിച്ചു പോകുന്നത് സ്വീഡനിൽ ഇന്ന് സാധാരണമാണ്. രാഷ്ട്രനിർമ്മിതമായ ലൂതറൻ മതസംവിധാനത്തെ ഇന്നത്തെ തലമുറ ഏറെ വിമർശനാത്മകമായും അനാകർഷകമായുമാണ് കാണുന്നത്. ഉപ്സാല നഗരം കേന്ദ്രീകൃതമായിട്ടാണ് ഇപ്പോഴത്തെ ലൂതറൻ സഭാ മേലധ്യക്ഷ റെവറൻറ്റ് ആഞ്ചേയെ ജാക്വിലിൻ പ്രവർത്തിക്കുന്നത്. ശ്രീമതി ജാക്വിലിൻ 2015 2016 ജൂണിലും വത്തിക്കാനിൽ വന്ന് പാപ്പ ഫ്രാൻസിസുമായി നേർക്കാഴ്ച നടത്തിയിട്ടുണ്ട്.
സ്വീഡനിലെ കത്തോലിക്ക വിശ്വാസികൾ ക്രിസ്തുവിനോടും സഭാതലവന്മാരോടും പരിശുദ്ധ സിംഹാസനത്തോടും അക്കാലത്ത് കാണിച്ച വിശ്വസ്തതയും വിധേയത്വവും പിന്നെ രക്തസാക്ഷിത്വം വരെ നീണ്ട സമർപ്പണവും കത്തോലിക്കരെ വിമതരായും വിപ്ലവകാരികളായും ലൂതറൻ സഭാംഗങ്ങൾ തെറ്റിദ്ധരിക്കാനും വ്യാഖ്യാനിക്കാനും ഇടയാക്കി. അങ്ങനെ സഭയോട് ചരിത്രത്തിൽ വളർന്ന തെറ്റിദ്ധാരണയുടെയും വിദ്വേഷത്തിൻ്റെയും മനോഭാവം വെടിഞ്ഞ് നവമായൊരു കാഴ്ചപ്പാടും ലൂതറൻ കത്തോലിക്ക സഭയ്ക്ക് ബന്ധത്തിൻ്റെ പുതിയ മാനവും അല്ലെങ്കിൽ പുതിയ പാതയുമാണ് സ്വീഡനിലെ സഭാധ്യക്ഷയായ റവറൻ്റ് ആഞ്ചേയ ജാക്വിലിൻ ഇന്ന് തുറക്കാൻ പരിശ്രമിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അങ്ങനെ 31 സ്വീഡനിലെ ലണ്ടിൽ നടക്കാൻ പോകുന്ന ലൂതറൻ സഭാസ്ഥാപനത്തിൻ്റെ 500 കത്തോലിക്ക ലൂതറൻ സാഹോദര്യ ബന്ധത്തിൻ്റെ ചരിത്ര സാക്ഷ്യമാകുമെന്ന് ചിന്തിക്കുന്നതും അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതും റവറൻ്റ് ആഞ്ചേയെ ജാക്വിലിൻ തന്നെയാണ്. സ്വീഡനിലെ 5 ലൂതറൻ ശതാബ്ദി ആഘോഷവും അതിൽ പാപ്പ ഫ്രാൻസിസിന്റെ സാന്നിധ്യവും അല്ലെങ്കിൽ പങ്കാളിത്തവും അവിടുത്തെ കത്തോലിക്ക സഭയോട് കൈകോർത്തുകൊണ്ടുള്ള സഭയ്ക്ക് പാതയിലെ ചരിത്ര സംഭവമായി മാറുകയാണ്. അത് റെവറൻറ്റ് ജാക്വിലിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ലൂതറൻ വിജയാഘോഷമല്ല, ഓർമ്മകളിലെ മുറിവുണക്കാനും ഇരു സഭകളും സഹോദര സ്നേഹത്തിൽ അല്ലെങ്കിൽ സാഹോദര്യ ബന്ധത്തിൽ മുന്നേറാനുമുള്ള പരിശ്രമമാണെന്നാണ് ഈ കൂട്ടായ്മയുടെ സഭൈക്യ സംഭവത്തെ റവറൻറ്റ് ജാക്വിലിൻ വിശേഷിപ്പിച്ചത്. സ്നേഹത്തോടെ പരസ്പരം ശ്രവിക്കുന്ന ലൂതറൻ കത്തോലിക്ക സഭൈക്യ സംവാദത്തിൻ്റെ കൂട്ടായ്മയാണിതെന്ന് ജൂബിലി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിൽ റവറൻറ്റ് ജാക്വിലിൻ പ്രസ്താവിക്കുന്നുണ്ട്. അതിനാൽ പാപ്പ ഫ്രാൻസിസിൻ്റെ അപ്പസ്തോലിക സന്ദർശനം കത്തോലിക്ക ലൂതറൻ സഭകൾ സംയുക്തമായി ആചരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ജൂബിലി ആചരണമായി മാറുകയാണ്.
ലൂതറൻ കത്തോലിക്ക സമ്പൂർണ്ണ ഐക്യത്തിന്റെ സ്വപ്നം വിദൂരമാണെങ്കിലും ഏറെ നല്ല മനസ്സും തുറവും സഭകൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിൽ വളർന്നിട്ടുണ്ട്. 1989 വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പ ന്യൂനപക്ഷമായ കത്തോലിക്കരുടെയും സർക്കാരിന്റെയും ക്ഷണം സ്വീകരിച്ച് സ്വീഡൻ സന്ദർശിച്ചിട്ടുള്ളത് ഇത്തരുണത്തിൽ അനുസ്മരണീയമാണ്. ആധുനിക കാലത്തെ 2 വത്തിക്കാൻ സൂനകദോസിനു ശേഷമാണ് കത്തോലിക്ക സഭ ഇതര ക്രൈസ്തവ സഭകളോട് തുറവും പിന്നെ സംവാദത്തിന്റെ വഴികളും തുറന്നത്. സഭകളുടെ കൂട്ടായ്മയ്ക്കുള്ള പാപ്പാ ഫ്രാൻസിസിന്റെ നീക്കം മാനവികതയിലും വിശ്വസാഹോദര്യത്തിലും കേന്ദ്രീകൃതമാണ്.
ക്രൈസ്തവരിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്ന ജീവിത സാക്ഷ്യം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. പാപങ്ങളോടും രോഗികളോടും കുടിയേറ്റക്കാരോടും ദൈവത്തിന്റെ കാരുണ്യം നാം പ്രകടമാക്കേണ്ടതുണ്ട്. അങ്ങനെ കാലികമായ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാനും ആവശ്യത്തിലായിരിക്കുന്നവരെ അകമഴിഞ്ഞ് സഹായിക്കാനും ഭിന്നതയുടെ ഭിത്തികൾ ഭേദിച്ച് ഐക്യപ്പെടാനും കാരുണ്യം നിദാനമാകട്ടെ.
ഇത് പാപ്പാ ഫ്രാൻസിസിന്റെ വാക്കുകളാണ്. ഇരുപക്ഷവും ഭാവിയിൽ സ്വപ്നം കാണുന്ന കൂട്ടായ്മയുടെ പ്രയാണത്തിലേക്കുള്ള സൃഷ്ടിപരവും ക്രിയാത്മകവുമായ ചുവടുവയ്പ്പാണ് പതിവുകൾ തെറ്റിക്കുന്ന പാപ്പായുടെ ഈ ചരിത്ര സന്ദർശനം. പാപ്പായ്ക്ക് ശുഭയാത്ര നേരുന്നു. ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു.
സാഗരമേ ശോകത്തോടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. രചന ഗാസ്പൽ ഫോർ ഏഷ്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ റവറൻഡ് ഡോക്ടർ കെ പി യോഹനാൻ. പിന്നെ സംഗീതം ജെറി അമൽദേവ്.
രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ അമിത ബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. അമിത ബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ സ്നേഹത്തിൻ ആഴമതിൽ ഞാനും നീ മഗ്നനായി തീർന്നിടുവാ. സ്നേഹത്തിൻ ആഴമതിൽ ഞാനും നീ മഗ്നനായി തീർന്നിടുവാ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് സ്വീഡനിലേക്ക് പാപ്പ ഫ്രാൻസിസ് നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ പശ്ചാത്തല വിവരണമാണ്. സഭൈക്യത്തിൻ്റെ വസന്തകാലം അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ. ഏവർക്കും നന്ദി. നമസ്കാരം.